1977 May 19 തൻ്റെ കൂട്ടുകാരിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ യുജീൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും നോർത്ത് കാലിഫോർണിയയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് കോളിൻ ജെ സ്റ്റാൻ എന്ന് പറയുന്ന 20 വയസ്സുകാരിയായ പെൺകുട്ടി. അവളെതിരെ വന്ന ഒരു വാൻ കൈ കാണിച്ച് നിർത്തുകയാണ്. എന്നാൽ ഒരു നീല വാൻ അവിടെ നിർത്തിയപ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു അമേരിക്കയുടെ തന്നെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത കുറ്റകൃത്യമെന്ന് വിധി എഴുതാൻ പോകുന്ന ഒരു കേസിലേക്കാണ് അവൾ തൻ്റെ കാൽപാദം എടുത്തു വെക്കാൻ പോകുന്നത് എന്നത്. ഏകദേശം 7 വർഷത്തോളം ഒന്ന് അനങ്ങാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ശവപ്പെട്ടിയിൽ അടയ്ക്കപ്പെട്ട് ക്രൂരമായ ലൈംഗിക പീഡനത്തിലടക്കം വിധേയയാകേണ്ടി വന്ന ഒരവസ്ഥയാണ് പിന്നീട് ആ പെൺകുട്ടിക്ക് വന്നു ചേരുന്നത്. ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് തിരിച്ചെത്തി ഈ ലോകത്തോട് അവൾ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ആ പെൺകുട്ടി അന്ന് പറഞ്ഞ ആ അനുഭവ കഥയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാൻ തൻ്റെ കൂട്ടുകാരിയുടെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാൻ കൈകാണിച്ച് നിർത്തുന്നു. ആ വാനിൽ കയറുന്നു. അങ്ങനെ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് 20 വയസ്സുള്ള പെൺകുട്ടികളൊന്നും തോന്നിയ വണ്ടിയിലൊന്നും കയറി പോകുന്നതല്ല. പക്ഷേ കോളിൻ ജെ സ്റ്റാനിന് ഇതൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരുന്നു. ചില വാഹനങ്ങൾ കൈകാണിച്ച് നിർത്തുക, ആ വാഹനത്തിൽ കയറി പോവുക. പലപ്പോഴും ഇങ്ങനെ പോകുന്ന സമയത്ത് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാന്യമായ വസ്ത്രം ധരിച്ച ആളുകൾ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകുന്ന ആളുകൾ ഇവരുടെ കൂടെ മാത്രമേ കോളിൻ ജെ സ്റ്റാൻ പോയിരുന്നുള്ളൂ. ഇങ്ങനെ ആ പെൺകുട്ടി അന്ന് കൈകാണിച്ച് നിർത്തിയ വാഹനത്തിൽ പക്ഷേ ഒരു ഫാമിലി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. 23 വയസ്സുള്ള കാമറോൺ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ 19 വയസ്സുള്ള ജാനിസ് എന്ന് പറയുന്ന ഭാര്യ, 8 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടി. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, ഫാമിലി ആയിട്ടല്ലേ പോകുന്നത്. ഈ പെൺകുട്ടി ആ വാഹനത്തിൽ കയറി യാത്ര തിരിക്കുകയാണ്. വാഹനം കുറച്ച് മുന്നോട്ട് പോകുന്നു. ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തുകയാണ്. അപ്പോൾ സ്റ്റാനിന് തോന്നുന്നു ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. സ്റ്റാൻ ഒന്ന് പോകുന്നു, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, മുഖമൊക്കെ കഴുകുന്നു. ഈ സമയത്ത് സ്റ്റാൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളി ഉണ്ടാവുന്നുണ്ട്. സ്റ്റാൻ, നീ ഓടി രക്ഷപ്പെട്ടോളൂ, നീ അപകടത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ഈ പെൺകുട്ടി തോന്നി എന്തിനാണ് ഇങ്ങനെ മനസ്സ് തോന്നുന്നത്, വെറുതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഫാമിലി ആയിട്ടല്ലേ പോകുന്നത്. ഈ പെൺകുട്ടി തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ പോകുന്നു. വണ്ടി വീണ്ടും യാത്ര തിരിക്കുകയാണ്. എന്നാൽ വിജനമായ ഒരു സ്ഥലത്ത് ഈ വണ്ടി നിർത്തുകയാണ്. കാമറോൺ എന്ന് പറയുന്ന ആ വാഹനം ഓടിച്ചിരുന്ന 23 വയസ്സുകാരൻ ഒരു കത്ത് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ വെക്കുന്നു. എന്നിട്ട് ശബ്ദിക്കരുത് എന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടി പേടിച്ച് വിറച്ചു പോകുന്നുണ്ട്. പെൺകുട്ടി മിണ്ടാതെ നിൽക്കുന്നു. ഉടനെ തന്നെ ഈ ഭാര്യ ആ വണ്ടിയിൽ നിന്നും ഒരു ബോക്സ് എടുത്ത് ഇയാൾക്ക് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇയാൾ ഈ ഭാര്യയോട് ഈ ബോക്സ് എടുത്ത് തരാൻ ആവശ്യപ്പെടുകയാണ്. ഈ ബോക്സിനെ പല അന്തർദേശീയ മാധ്യമങ്ങളിലും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹെഡ് ബോക്സ് എന്ന പേരിലാണ്. കാരണം ഒരു തല മറയുന്ന രീതിയിലുള്ള ഒരു ബോക്സ് ആയിരുന്നു. പക്ഷേ ഈ ബോക്സിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെടില്ല, കാരണം ഓക്സിജൻ ഉള്ളിലേക്ക് കയറും. പക്ഷേ ശബ്ദമൊന്നും വല്ലാതെ പുറത്തേക്ക് കേൾക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ പ്രകാശം ഉള്ളിലേക്ക് കയറില്ല, ശബ്ദവും ഉള്ളിലേക്ക് കയറില്ല. അതുകൊണ്ട് ഇത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒന്നും കാണാൻ പറ്റില്ല. പോരാത്തതിന് ഇത് പൊട്ടിക്കാൻ അങ്ങനെ പെട്ടെന്ന് പറ്റുന്നതല്ല. ഏകദേശം 10 കിലോഗ്രാമോളം ഭാരമുള്ള ഒരു പെട്ടിയായിരുന്നു ഇത്. ആളുകളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഒരു ബോക്സ് പോലെയാണ് ഇത് കാണപ്പെട്ടത്. എന്തായാലും ഈ ബോക്സ് ഇട്ട് ഈ പെൺകുട്ടി പേടിച്ച് വിറച്ച് ഈ കാറിലിരിക്കുകയാണ്. ഈ ഭാര്യയും ഭർത്താവും കൂടെ കാറ് പിന്നെ കൊണ്ടുപോയി നിർത്തുന്നത് അവരുടെ വീട്ടിലേക്കാണ്. ഈ വീട്ടിലേക്ക് ഈ പെൺകുട്ടിയെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. ഈ പെൺകുട്ടിയെ ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് പെൺകുട്ടിയെ ക്രൂരമായ രീതിയിൽ ഈ കാമറോൺ മർദ്ദിക്കുകയാണ്. 23 വയസ്സ് മാത്രമേ ഉള്ളൂ ചെക്കന്. അവൻ അടിച്ച് ഈ പെൺകുട്ടിയെ വല്ലാത്ത രീതിയിൽ നശിപ്പിച്ച് കളയുകയാണ്. എന്നിട്ട് ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ പെൺകുട്ടി ഇരുത്തുന്നത്. ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചുരുണ്ടുകൂടി ഇരിക്കാൻ മാത്രം പറ്റും, കാല് നിവർത്താൻ പറ്റില്ല, കിടക്കാനും പറ്റില്ല. ഈ പെൺകുട്ടി ഈ ബോക്സിൻ്റെ ഉള്ളിൽ അയാൾ ഇടുന്നു. എന്നിട്ട് പുറത്തുനിന്ന് പൂട്ടി വെക്കുകയാണ്. ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല. ഏകദേശം 1 ദിവസത്തോളമാണ് ഈ പെൺകുട്ടി ഇങ്ങനെ കാമറോൺ എന്ന് പറയുന്ന വ്യക്തി ഇടുന്നത്. പിന്നീട് ഈ പെൺകുട്ടിയെ പുറത്തെടുക്കുന്നു, വീണ്ടും അടിക്കുന്നു, കുറച്ച് ഭക്ഷണം കൊടുക്കുന്നു, വീണ്ടും അടിച്ച് വല്ലാത്ത രീതിയിൽ ദ്രോഹിക്കുന്നുണ്ട്, ഷോക്കടിപ്പിക്കുന്നുണ്ട്, ശരീരത്തിൽ തീ പൊള്ളിക്കുന്നുണ്ട്. ക്രൂരമായ പീഡനമാണ്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഈ പെൺകുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ഈ പെൺകുട്ടി ഇയാൾ വീണ്ടും ആ ബോക്സിനകത്ത് ഇടുകയാണ്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഈ പെൺകുട്ടി 1 ദിവസത്തിൻ്റെ സിംഹഭാഗവും, ഏകദേശം 23 മണിക്കൂർ എന്ന് പറയാം, ഈ ബോക്സിനുള്ളിലാണ് ഇരിക്കുന്നത്. ഇടയ്ക്കൊന്ന് പുറത്തെടുക്കും. ഇങ്ങനെ പുറത്തെടുത്തിട്ട് നല്ല അടി കൊടുക്കും, ഭക്ഷണം കൊടുക്കും, ഉള്ളിലേക്കിടും. മാനസികമായ ഒരു തരം പീഡനമാണ് കാമറോൺ എന്ന് പറയുന്ന വ്യക്തി ഇതിനോട് ഉദ്ദേശിക്കുന്നത്. ഈ പെൺകുട്ടിയെ പൂർണ്ണമായും കീഴടക്കാൻ മാനസികമായ പീഡനം അയാൾ ഉപയോഗിക്കുകയാണ്. ലൈംഗികപരമായ പീഡനമൊന്നും അന്ന് ഈ പെൺകുട്ടി കേൾക്കേണ്ടി വരുന്നില്ല. പക്ഷേ കുറച്ചു കാലം മുന്നോട്ട് പോകുന്നു. ഒരുപാട് മാസങ്ങൾ പിന്നിടുന്നു. ഈ പെൺകുട്ടിയെ ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഇയാൾ ലൈംഗികപരമായും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി ആകെ തകർന്നിരുന്നു. കാരണം രാത്രി ഉറങ്ങുന്നത് പോലും ഈ ബോക്സിനകത്ത് നിന്നാണ്. ശ്വാസം എങ്ങനെയോ എടുക്കാൻ പറ്റും, അത്രയും ചെറിയ പെട്ടിയാണ്. ഈ ഭാര്യയും ഭർത്താവും കൂടെ തങ്ങൾ കിടക്കുന്ന കട്ടിലിനടിയിലാണ് ഈ ബോക്സ് ഒളിപ്പിച്ചു വെക്കുന്നതും. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ പറ്റി ചെറുതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. ഈ പെൺകുട്ടി ഓടിപ്പോയി എന്നാണ് വീട്ടുകാർ വിചാരിക്കുന്നത്. എന്തായാലും കാലം പിന്നെയും മുന്നോട്ട് പോകുന്നു. ഈ പെൺകുട്ടിയെ പൂർണ്ണമായും മാനസിക അടിമയാക്കാനുള്ള തരം പീഡനമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അടി കിട്ടുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവേണ്ടതാണ് എന്തിനാണ് അടിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആളുകൾ അടി കൂടുമ്പോൾ എന്തിനാണ് അടിക്കുന്നത് എന്ന് മനസ്സിലാവേണ്ടതല്ലേ. പക്ഷേ ഈ പെൺകുട്ടിക്ക് എന്തിനാണ് തന്നെ ഉപദ്രവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ലൈംഗികപരമായി തന്നെ ദുരുപയോഗം ചെയ്യാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. കാലം കുറച്ചുകൂടെ കഴിയുന്നു. 3 മാസം 4 മാസം കഴിഞ്ഞ സമയത്ത് ഈ പെൺകുട്ടി ഇങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടി ഒരു ദിവസം പുറത്തെടുത്തിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടിപ്പിക്കുകയാണ്. ഈ എഗ്രിമെൻറ്റ് ഒരിക്കലും വാലിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് അല്ല. ഞാനൊരു ലൈംഗിക അടിമയായിട്ട് അല്ലെങ്കിൽ ഒരു അടിമയായിട്ട് കഴിഞ്ഞോളാം എന്നുള്ള എഗ്രിമെൻറ്റിലാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത്. ഈ ഭാര്യയും ഭർത്താവും കൂടെ ഈ ഒപ്പിടിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നു. ഈ പെൺകുട്ടി സഹി കെട്ട്, കാരണം 3-4 മാസമായിട്ടൊരു ബോക്സിനുള്ളിൽ കിടക്കുകയാണ്. ഈ പെൺകുട്ടി സഹി കെട്ട് ഇത് ഒപ്പിട്ട് കൊടുക്കുകയാണ്. എന്നാൽ ഇതിന് ലീഗൽ വാലിഡിറ്റി ഒന്നുമില്ല എന്ന് നമുക്കറിയാം. കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഏത് രാജ്യത്താണെങ്കിലും. അതുകൊണ്ട് ഇതിന് ലീഗൽ വാലിഡിറ്റി ഒന്നുമില്ല. പക്ഷേ ചെറിയ കുട്ടിക്ക് ഇത് മനസ്സിലാവുന്നില്ല. കാരണം മാനസികപരമായി അത്രയും തകർന്നിരിക്കുകയാണ്. ഈ ബോക്സിനുള്ളിൽ കിടന്ന് ഭക്ഷണം കിട്ടാതെ, മനുഷ്യരെ കാണാതെ, പ്രകാശം ഉള്ളിലേക്ക് കടക്കാതെ തകർന്നിരിക്കുകയാണ്. ഈ പെൺകുട്ടി ഇത് ഒപ്പിട്ട് കൊടുക്കുന്നു. ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇയാൾ നിരന്തരം ഈ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ പെൺകുട്ടിയെ ഇടയ്ക്കൊന്ന് പുറത്ത് വിടുന്നുണ്ട്. പുറത്തെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്ക്. ഈ വിടുന്നത് വീട്ടിൽ ഇവരുടെ കുട്ടിയെ നോക്കാനും പിന്നെ വീട്ടുജോലി ചെയ്യാനും എല്ലാമാണ്. അല്ലാത്ത സമയത്ത് മുഴുവൻ ഈ പെൺകുട്ടി ഈ ബോക്സിനകത്താണ്. ഈ കാമറോൺ എന്ന് പറയുന്ന വ്യക്തി ഈ പെൺകുട്ടിയെ വിളിച്ചൊരു കാര്യം പറയുന്നുണ്ട്. നീ ഇപ്പം അകപ്പെട്ടിരിക്കുന്നത് വലിയൊരു കെണിയിലാണ്. ഞാനിതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ദ കമ്പനി എന്ന് പറയുന്ന ഒരു വലിയ സംഘമുണ്ട്, ക്രിമിനൽ സംഘമാണ്. ആ സംഘത്തിൻ്റെ ഒരു കണ്ണി മാത്രമാണ് ഞാൻ. ഞാൻ ഏൽപ്പിക്കുന്ന പീഡനമായിരിക്കില്ല അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ. നിന്നെയും എന്നെയും സദാസമയം അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ പുറത്തു പോയാലോ രക്ഷപ്പെട്ടാലോ നിന്റെ വീട്ടുകാർക്കും നീ അറിയുന്ന എല്ലാവർക്കും ഇതേ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഞാനിപ്പോൾ നിന്നെ ഏൽപ്പിക്കുന്നത് അവർ പറഞ്ഞിട്ടുള്ള ചെറിയ പീഡനങ്ങൾ മാത്രമാണ്. പക്ഷെ അവരുടെ കൈ കിട്ടിയ കാര്യങ്ങൾ വളരെ പരിതാപകരമായിരിക്കും. ഈ പെൺകുട്ടി ഇത് കേട്ട് പേടിക്കുന്നുണ്ട്. കാരണം മാനസികപരമായി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, പലതവണ പറഞ്ഞതുപോലെ, മാനസികപരമായി പെൺകുട്ടി തകർന്നു കിടക്കുകയാണ്. ആ സമയത്ത് എന്ത് പറഞ്ഞാലും ഒരുപക്ഷെ വിശ്വസിക്കും. ഞാനും നിങ്ങളും ആ അവസ്ഥയിലൂടെ കടന്നു പോകാത്തത് കൊണ്ട് നമ്മളോട് ഇത് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആളുകൾ വിചാരിക്കൂ എന്ന് പോലും ചിന്തിച്ചു പോകും. പക്ഷേ ആ പെൺകുട്ടി അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ പെൺകുട്ടി ഇത് വിശ്വസിക്കുന്നു. ഇവരുടെ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ഈ പീഡനങ്ങളെല്ലാം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇയാൾ ഒരു അയവ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ ബോക്സ് മാറ്റിയിട്ട് ഒരു ശവപ്പെട്ടിയാക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിക്ക് നീണ്ടു നിവർന്ന് കിടക്കാം, പക്ഷെ അനങ്ങാനോ തിരിയാനോ ഒന്നും പറ്റില്ല. ഈ ബോക്സിനകത്താണ് ഈ പെൺകുട്ടിയെ സദാസമയം ഇടുന്നത്. ദിവസത്തിൻ്റെ 23 മണിക്കൂറും ഈ പെൺകുട്ടി ഈ ബോക്സിനകത്താണ്. ഇടയ്ക്കൊന്ന് പുറത്തു വരാം, ഈ സമയത്ത് ഇയാൾ ലൈംഗികപരമായി ദുരുപയോഗം ചെയ്യും, അല്ലെങ്കിൽ വീട്ടിലെ കഠിനമായ പണികൾ എടുപ്പിക്കും, കുട്ടിയെ നോക്കേണ്ട ജോലി കൊടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചുകൂടെ കാലം കഴിഞ്ഞു പോയി. ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ പെൺകുട്ടിയെ പുറത്തു വിടാൻ പറ്റുമെന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നു. കാരണം അത്രത്തോളം മാനസികപരമായി ഈ പെൺകുട്ടി ഇയാളുടെ അടിമയായിരിക്കുന്നു. ഇയാളുടെ ഭാര്യ ഇതിന് കൂട്ടു നിൽക്കുന്നത് എന്തിനാണെന്ന് പലപ്പോഴും ആളുകൾക്ക് സംശയം തോന്നിയേക്കാം. എന്നാൽ ഇയാളെന്ന് പറയുന്നത് ഒരു സൈക്കോപാത്താണ്. ഇയാൾ പലപ്പോഴും പല പെൺകുട്ടികളെയും ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഭാര്യയെയും ഇങ്ങനെ തട്ടിക്കൊണ്ടുവന്ന് മാനസികമായി അടിമപ്പെടുത്തി പീഡിപ്പിച്ച് പിന്നീട് വിവാഹം കഴിച്ചതാണ്. ഈ ഭാര്യയ്ക്ക് ഇയാൾ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ രീതിയിലുള്ള പീഡനമാണ് ആ ഭാര്യയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്. നിരന്തരം ആ സമയത്ത് പോലും ആ ഭാര്യയും പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഭാര്യയോടൊരു കാര്യം പറഞ്ഞു, ഒരു പെൺകുട്ടിയെയും കൂടെ നീ തട്ടിക്കൊണ്ടുവരാൻ സഹായിച്ചാൽ നിനക്ക് കിട്ടുന്ന പീഡനം പകുതിയായിട്ട് കുറയും. എന്തായാലും മുൻപ് പറഞ്ഞതുപോലെ 3 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് പൂർണ്ണമായ മാനസിക അടിമത്വമാണ് ഈ പെൺകുട്ടിക്ക് വന്നു തരുന്നത്. ഈ പെൺകുട്ടിയെ പുറത്ത് ജോലിക്ക് വിടാൻ പോലും ഇയാൾക്ക് പറ്റുന്നുണ്ട്. കാരണം പുറത്ത് ആളുകളെ കാണുമ്പോൾ പോലും ഈ ക്രൂര പീഡനത്തെക്കുറിച്ച് ഈ പെൺകുട്ടി പറയുന്നില്ല. ഈ പെൺകുട്ടി എപ്പോഴും ചിന്തിക്കുന്നത് ഇയാളുടെ മുകളിൽ ഒരാളുണ്ട്, ഇയാളുടെ മുകളിൽ വലിയൊരു കമ്പനിയുണ്ട്, ദ കമ്പനി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സംഘമുണ്ട്. അവരറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്കും ഒരുപക്ഷെ ഈ ദുരവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് ഈ പെൺകുട്ടി ആ കാര്യം പറയുന്നില്ല. ഈ പെൺകുട്ടി ഇയാൾ ജോലിക്ക് വിടുന്നതിലുപരി ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോലും അയക്കുന്നുണ്ട്. വീട്ടിലെത്തുമ്പോൾ പോലും അച്ഛനോടും അമ്മയോടും കാര്യം പറയാൻ ഈ പെൺകുട്ടിക്ക് പറ്റുന്നില്ല. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സമ്പൂർണമായ മാനസിക അടിമത്വം ഈ കുട്ടിക്ക് വന്നു ചേരുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു സമ്പൂർണമായ മാനസിക അടിമത്വം ഒരാൾക്ക് വരുന്നതിനെ പറ്റി? അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത്. അച്ഛനും അമ്മയും നോക്കിയ സമയത്ത് ഇവിടെ സംസാരിക്കുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, വളരെ പരിമിതമായിട്ടേ സംസാരിക്കുന്നുള്ളൂ. വേഷവിധാനങ്ങളിൽ വ്യത്യാസമുണ്ട്, നടക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും വിചാരിച്ചത് ഇവർ നമ്മുടെ വിശ്വാസങ്ങളിൽ നിന്ന് മാറി മറ്റ് മതമോ മറ്റ് വിശ്വാസങ്ങളോ ആചാരങ്ങളോ എല്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സന്യാസ പാത സ്വീകരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ നടക്കുന്നതെന്നാണ്. എന്തായാലും അമേരിക്കയിലൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്കെല്ലാം കൊടുക്കുമല്ലോ, അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്തോട്ടെ എന്ന് അച്ഛനും അമ്മയും കരുതി. കാരണം 3 വർഷം 4 വർഷമായി വീട്ടിൽ നിന്ന് പോയിട്ട് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. ഇനിയും അവളോട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വീട് വിട്ടു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവരൊന്നും പറഞ്ഞില്ല. അതുകൂടാതെ ഈ പെൺകുട്ടി ഈ കാമറോണിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെയാണ് ഈ പെൺകുട്ടി കാമറോണിനെ പരിചയപ്പെടുത്തുന്നത്. അയാളും വളരെ നല്ല രീതിയിൽ അഭിനയിക്കുന്നു. എന്നിട്ട് ഈ അച്ഛൻ്റെയും അമ്മയുടെയും വിശ്വാസം പിടിച്ചു പറ്റിയാണ്. അതായത് വളരെ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും ഈ പെൺകുട്ടിക്ക് സത്യം പറയാൻ പറ്റുന്നില്ല. കാലം കുറച്ചുകൂടെ കഴിഞ്ഞു പോകുന്നു, 7 വർഷം കഴിഞ്ഞു. 7 വർഷമായിട്ട് ഈ പെൺകുട്ടി താമസിക്കുന്നത് ഈ ശവപ്പെട്ടിയിൽ തന്നെയാണ്. ഈ ശവപ്പെട്ടിയിൽ കിടക്കുകയാണ് പെൺകുട്ടി. 23 മണിക്കൂറും ദിവസത്തിൻ്റെ 1 മണിക്കൂർ ഇയാളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം മുൻപ് പറഞ്ഞതുപോലെ പുറത്തെടുക്കുന്നു. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കാമറൂണിൻ്റെ ഭാര്യയായ ജാനിസ് പള്ളിയിലെ വൈദികനോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. ഒരു പെൺകുട്ടി ക്രൂരമായി തൻ്റെ വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, താനും ഇങ്ങനെ ഒരു സമയത്ത് പീഡിപ്പിക്കപ്പെട്ട ആളായിരുന്നു, തൻ്റെ ഭർത്താവാണ് ഇതിൻ്റെ ഉത്തരവാദി. ഈ ഭാര്യ വിചാരിക്കുന്നത് തൻ്റെ ഭർത്താവിന് ഉപദേശിച്ച് ഈ വൈദികൻ നന്നാക്കുന്നതാണ്. കാരണം മാനസികപരമായി വലിയൊരു അടിമത്വം ഈ സ്ത്രീയുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നു. അയാൾ ആ രീതിയിലാണ് മാനസികപരമായി ഈ സ്ത്രീയെയും ഉണ്ടാക്കിയെടുത്തത്. ഈ സ്ത്രീയുടെ മനസ്സ് പോലും അയാൾ കോഡ് ചെയ്തു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഈ സമയത്തും ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ആ സ്ത്രീ നോക്കൂ. എന്തായാലും ഈ പള്ളിയിലെ വൈദികൻ പറഞ്ഞത് നീ ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നാണ്. ജാനിസ് ഈ സംഭവത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തി സ്റ്റാനിനോട് കാര്യങ്ങൾ പറയുകയാണ്. ദ കമ്പനി എന്ന് പറയുന്ന ഒരു രഹസ്യ സംഘമൊന്നും ഇല്ല, അയാൾ ഉണ്ടാക്കിയെടുത്തത് മാത്രമാണ്, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോ എന്ന് പറയുന്നു. എന്നാൽ ഈ പെൺകുട്ടി ഇത് വിശ്വസിക്കുന്നില്ല, ഈ പെൺകുട്ടിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ നിരന്തരമായി ജാനിസ് ഈ കാര്യം പറഞ്ഞ സമയത്ത് സ്റ്റാനിന് വിശ്വസിക്കേണ്ടി വരുന്നു. വലിയൊരു മാനസിക സമ്മർദ്ദമാണ് ആ പെൺകുട്ടിക്ക് വരുന്നത്. കാരണം ഇല്ലാത്ത ഒരു സംഘടനയോർത്ത് ഭയപ്പെട്ട് 7 വർഷം ഒരു ശവപ്പെട്ടിയിൽ ഈ പെൺകുട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പെൺകുട്ടി ആദ്യം മാനസികമായി തകർന്നു പോകുന്നു, പിന്നീട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിക്കുകയാണ്. ഈ സമയത്ത് ഈ പെൺകുട്ടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, പുറത്തു പോകാം വരാം എല്ലാം ചെയ്യാം. എന്തായാലും ജാനിസ് എന്ന് പറയുന്ന ഇയാളുടെ ഭാര്യ ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. വീട്ടിലെത്തി ഈ പെൺകുട്ടിയോട് പ്രത്യേകം പറയുന്നുണ്ട് ഭർത്താവിനെ കുറിച്ച് ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത്, അയാൾ നമ്മളെ 2 പേരെയും കൊല്ലും. കാരണം കാമറോണിൻ്റെ ക്രൂരതകൾ ഈ സ്ത്രീ കാണുന്നതാണ്, അതുകൊണ്ട് കൊല്ലപ്പെട്ടേക്കാമെന്ന ഭയം ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ പെൺകുട്ടി ഈ കാര്യങ്ങളെല്ലാം തൻ്റെ അച്ഛനോടും അമ്മയോടും പറയുന്നു. ഇവർ ഈ വിവരം പോലീസിൽ അറിയിക്കുകയാണ്. പോലീസ് രഹസ്യമായ ഒരു അന്വേഷണം നടത്തുന്നു, ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ്. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, 1977 മുതൽ 1984 വരെ നീളുന്ന നീണ്ട 7 വർഷങ്ങൾ ഈ പെൺകുട്ടി ഉറങ്ങിയിരുന്നത് ശവപ്പെട്ടിയിലായിരുന്നു. 1984 നവംബർ 18 കാമറോൺ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ജാനിസ് എന്ന് പറയുന്ന അയാളുടെ ഭാര്യ അയാളുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പോലീസിനോട് തുറന്നു പറയുന്നുണ്ട്. അയാളുടെ ഓരോ കുറ്റകൃത്യങ്ങളും പോലീസിനോട് തെളിവ് സഹിതം ഈ സ്ത്രീ എണ്ണി പറയുകയാണ്. 1976 മെരിയ എലിസബത്ത് എന്ന് പറയുന്ന 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇയാൾ തട്ടിക്കൊണ്ടുപോന്നതും ഇതുപോലെ തന്നെ പീഡിപ്പിച്ച് ഒടുവിൽ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയതും ഈ സ്ത്രീ പോലീസിനോട് പറയുന്നുണ്ട്. പക്ഷെ മെരിയ എലിസബത്തിൻ്റെ ശവശരീരം ഒന്നും കണ്ടുപിടിക്കാൻ പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം 7-8 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇയാൾക്കെതിരെയുള്ള കേസിൻ്റെ വിചാരണകൾ നടത്തുകയാണ്. ജാനിസ് എന്ന് പറയുന്ന സ്ത്രീയെ മാപ്പ് സാക്ഷിയാക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. കാരണം ജാനിസ് എങ്ങനെയോ ഇതിൽ അകപ്പെട്ടു പോകുന്നതാണ്. ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങി ഇയാൾ ട്യൂൺ ചെയ്യുന്ന രീതിയിൽ ഈ പെൺകുട്ടിയുടെ തലച്ചോറ് മാറ്റപ്പെടുന്നതാണ്. 1985 ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുകയും കാമറോൺ എന്ന് പറയുന്ന വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ് 104 വർഷത്തെ തടവിന് അയാളെ വിധിക്കുകയും ചെയ്യുകയാണ്. 104 വർഷ തടവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ 1000 വർഷം തടവൊക്കെ കൊടുത്ത കേസുകളുണ്ട്. എന്തായാലും ഇയാളെ 104 വർഷത്തെ തടവിന് വിധിക്കുമ്പോൾ 2023 മാത്രമേ പരോൾ അനുവദിക്കൂ എന്നുകൂടെ പറയുന്നുണ്ട്. 2015 അയാൾ പരോളിന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുന്നു. ഇനി അയാൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക 2030 മാത്രമാണ്. അത്രയും കാലം അയാൾ എന്തായാലും ജയിലിനകത്ത് തന്നെ ഉണ്ട്. എന്തായാലും ഇത്രത്തോളം ക്രൂരമായ കാര്യങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച കാര്യങ്ങൾ നടത്തിയ അയാൾക്ക് ക്രൂരമായ ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ മനസ്സൊക്കെ പറയുന്നത്. പക്ഷേ അയാൾക്ക് തടവ് ശിക്ഷ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എന്തായാലും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആ ശവപ്പെട്ടിയിൽ നിന്ന് മോചിതയായതിനു ശേഷം തന്നെപ്പോലെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യ സേവനമാണ് പിന്നീട് ആ പെൺകുട്ടി ചെയ്തു കൊടുത്തത്. പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, പ്രായം കുറെ മുന്നോട്ട് പോയിരുന്നു. ജാനിസ് എന്ന് പറയുന്ന കാമറൂണിൻ്റെ ഭാര്യയും ഇതേപോലെ സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. യഥാർത്ഥത്തിൽ നടന്ന ഈ ക്രൂരമായ സംഭവത്തെ ആസ്പദമാക്കി ദ ഗേൾ ഇൻ ദ ബോക്സ് എന്ന് പറയുന്ന സിനിമയും ഡോക്യുമെൻ്ററി സിനിമയും എല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു ക്രൂര പീഡനമാണ് ആ പെൺകുട്ടി കേൾക്കേണ്ടി വന്നത് എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ആർക്കെങ്കിലും അവസരം ലഭിക്കുകയാണെങ്കിൽ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെൺകുട്ടിയുടെ ഇൻ്റർവ്യൂ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോഴും ജീവനോടെയുള്ള ആ സ്ത്രീക്ക് 60 വയസ്സിലധികം പ്രായമുണ്ട്. ആ സ്ത്രീ തനിക്ക് ഏൽക്കേണ്ടി വന്ന ദുരനുഭവങ്ങളുടെ കഥകൾ ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണി എണ്ണി പറയുമ്പോൾ കരയാതെ എങ്ങനെയാണ് കേട്ടിരിക്കാൻ പറ്റുകയെന്ന് പോലും പലപ്പോഴും സംശയം തോന്നും. എന്തായാലും ഈ വീഡിയോ നിങ്ങളോട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നെനിക്കറിയാം. ഞാൻ എങ്ങനെയാണിത് പറഞ്ഞതെന്നും എനിക്കറിയില്ല. കാരണം ഇതിനെക്കുറിച്ച് വായിക്കുന്ന ഓരോ സമയത്തും വളരെ ദുഃഖത്തോടെയാണ് ഇത് വായിച്ചു തീർത്തത്. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റായിട്ട് എഴുതുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.